കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 25-ാം സങ്കീർത്തനത്തിൽ നിന്ന് വഴി കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബൈബിൾ പഠനം ആരംഭിക്കുന്നത്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്രകാരമൊരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്നത് എപ്പോഴും നല്ലതാവും. ദൈവമേ, വഴി കാട്ടണമേ എന്ന യാചന. കാരണം അന്ധകാരത്തിലൂടെയാണ് പലപ്പോഴും നമ്മൾ നീങ്ങുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കൃത്യമായി അറിയാതെ ഒരുപാട് പ്രലോഭനങ്ങളുടെ അനിശ്ചിതത്വത്തിൻ്റെ അസ്വസ്ഥതകളുടെ നടുവിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ വചനം വഴികാട്ടിയാവണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രകാശിപ്പിക്കണം. അതുകൊണ്ടാണ് കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്നും അനേകം നൂറ്റാണ്ടുകളിലൂടെ രചിക്കപ്പെട്ടതാണ് ഗ്രന്ഥമെന്നുമൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ബൈബിള് വഴികാട്ടിയാണ്, ജീവദായകമായ വചനമാണ്, ദൈവത്തിൻ്റെ പ്രത്യേകമായ നിവേശനത്താൽ എഴുതപ്പെട്ടതുമാണ്. എന്നാലും ഈ വചനം വായിക്കുമ്പോൾ പലപ്പോഴും സംശയങ്ങളുണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പൊതുവേ കാണുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണ്. 5 പ്രധാന വിഷയങ്ങളാണ് ഇന്ന് ഞാനിവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുക. ആദ്യത്തേത് ബൈബിളിനോടുള്ള പൊതുവായൊരു സമീപനം, ബൈബിൾ മാത്രം മതി എന്നൊരു കാഴ്ചപ്പാട്. 2-ാമത്തേത് ബൈബിളിനെ എല്ലാ അറിവിൻ്റെയും ഉറവിടമായി കാണുന്ന ഒരു വികലമായ കാഴ്ചപ്പാട് ധാരണ. 3-ാമത്തേത് ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും വെളിച്ചത്തിൽ ബൈബിളിനെ തള്ളി പറയാനുള്ള ഒരു പ്രവണത. 4-ാമത്തേത് ബൈബിളിനെ കുറിച്ചുള്ള പ്രത്യയ ശാസ്ത്രപരമായ ചില ഉപയോഗങ്ങൾ, അതുണ്ടാകാവുന്ന തെറ്റിദ്ധാരണകൾ. അവസാനമായി ബൈബിളിൽ കാണുന്ന ചില ദുർഗ്രഹമായ വചനങ്ങൾ, സംശയത്തിനും തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കാവുന്ന സംഭവങ്ങൾ. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ബൈബിൾ വായനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായി ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് ബൈബിളിനെ കുറിച്ചുള്ള പൊതുവായൊരു നിലപാടാണ്. ദൈവിക വെളിപാട് ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ക്രൈസ്തവ സമൂഹങ്ങൾ മുഴുവനും. അതേസമയം ചില ക്രൈസ്തവ വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവിക വെളിപാട് ലഭിക്കാനായിട്ട് ബൈബിൾ മാത്രം മതി, എഴുതപ്പെട്ട ബൈബിളിൽ കാണാത്തതൊന്നും തന്നെ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവരുമുണ്ട്. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, വിശ്വാസത്തിന് അടിസ്ഥാനമായ ദൈവത്തിന്റെ വചനമാണെങ്കിൽ അതിൽ കാണാത്തതായി ഒന്നും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന ഒരു പൊതു നിലപാടാണ് കാണുന്നത്. മാർട്ടിൻ ലൂഥറാണ് ഇപ്രകാരം ഒരു നിലപാടിന് തുടക്കം കുറിച്ചത്. സോള സ്ക്രിപ്തൂര എന്ന് പറയും. അദ്ദേഹം എടുത്ത വ്യക്തമായൊരു നിലപാടിന്റെ ഭാഗമായിരുന്നു ഇത്. വെളിപാടിന്റെ അടിസ്ഥാനം ദൈവിക വചനം മാത്രമാണ്. ഓൺലി സ്ക്രിപ്ചർ, സോള സ്ക്രിപ്തൂര, എഴുതപ്പെട്ട വചനം മാത്രം വിശ്വാസത്തിന് അടിസ്ഥാനമായി സ്വീകരിക്കുക. വിശ്വാസം വഴി മാത്രമാണ് മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് സോള ഫീദസ് എന്ന് പറയും, ഓൺലി ഫെയ്ത്ത്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷ പ്രാപിച്ചതെന്ന് ബൈബിൾ തന്നെ പറയുന്നുമുണ്ട്. അപ്പോൾ ഓൺലി സ്ക്രിപ്ചർ, ഓൺലി ഫെയ്ത്ത്. ഇനി മനുഷ്യന് രക്ഷ കിട്ടുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ആരും നേടിയെടുക്കുന്നതല്ല, ദൈവം ദാനമായി നൽകുന്നതാണ്. ഇങ്ങനെ കൃപ മാത്രം, ആ കൃപയുടെ അടിസ്ഥാനമായിരിക്കുന്ന വിശ്വാസം മാത്രം, വിശ്വാസം അടുത്ത് ഉറപ്പിക്കുന്നത് ദൈവവചനത്തിൽ മാത്രം. അപ്പോൾ ദൈവവചനം മാത്രം മതി, ദൈവവചനത്തിൽ ഇല്ലാത്തതൊന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളോട് എന്താണ് ബൈബിളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക? നമ്മൾ എപ്രകാരമാണ് ബൈബിൾ രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത തവണ നമ്മൾ ചർച്ചാവിഷയമാക്കുന്നതാണ്. പക്ഷേ ഈ ഓൺലി സ്ക്രിപ്ചർ, ബൈബിൾ മാത്രം മതി എന്ന നിലപാട് സ്വീകരിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ കുറെ ഏറെ വിശ്വാസ സംഹിതകളും പ്രവർത്തന രീതികളും ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ അസ്വീകാര്യമായിത്തീരുന്നു. ഉദാഹരണത്തിന് പത്രോസിൻ്റെ പരമാധികാരം, മാർപ്പാപ്പായുടെ അപ്രമാദിത്വം, വിശ്വാസത്തെയും ധാർമ്മികതയെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആധികാരികമായി പഠിപ്പിക്കുമ്പോൾ റോമാ സഭയുടെ തലവനെന്ന നിലയിൽ മാർപ്പാപ്പായ്ക്ക് അപ്രമാദിത്വമുണ്ട് എന്ന് കത്തോലിക്ക സഭയുടെ നിലപാട്. അതുപോലെ തന്നെ മാതാവിനെ സംബന്ധിച്ച ചില വിശ്വാസ സത്യങ്ങൾ, ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അഥവാ അമലോത്ഭവം, ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതലേ ഉത്ഭവഭാവത്തിൽ നിന്നും മറിയ വിമുക്തയായിരുന്നു എന്നുള്ള സഭയുടെ വിശ്വാസ പ്രമാണം. അതുപോലെ ആത്മശരീരങ്ങളോടുകൂടി മറിയം സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു എന്ന സ്വർഗാരോപണ സത്യം, ഇങ്ങനെയുള്ള വിശ്വാസ സത്യങ്ങൾ ചോദ്യവിഷയമാകുന്നു. കാരണം ഇതിനൊന്നും വ്യക്തമായ ഒരു തെളിവ് ഇതേപടി ബൈബിൾ കാണുകയില്ല. അതിൻ്റെ പുറമെ കത്തോലിക്ക സഭയുടെ മറ്റു ചില വിശ്വാസങ്ങൾ, ശുദ്ധീകര സ്ഥലത്തെക്കുറിച്ചുള്ള വിശ്വാസം, ഉദാഹരണത്തിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, മരണത്തിന് ശേഷം വിധിക്ക് അർഹരായ വ്യക്തികൾ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഈ രണ്ട് രീതിയിലാണ് വിധിയുണ്ടാകുക. പക്ഷേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്ത വ്യക്തികൾ അതിനുള്ള ഒരുക്കമായൊരു ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു. ഇപ്രകാരമുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് കത്തോലിക്ക സഭ വിശേഷിപ്പിക്കുക. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസത്തിന് വ്യക്തമായ അടിത്തറ ബൈബിളിലില്ല എന്നതിൻ്റെ പേരിൽ ശുദ്ധീകരണ സ്ഥലത്തെ നിഷേധിക്കാനുള്ള പ്രവണതയുമുണ്ട്. അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത, വിശുദ്ധരോടുള്ള ഭക്തി, വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധരുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അതുപോലെ പ്രതിമകളെ, പ്രതിമാ വണക്കം, വിശുദ്ധരുടെ പ്രതിമകളെ ആദരിക്കുക, വണങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കത്തോലിക്കാ സഭ വിശ്വസിക്കുന്ന കൂദാശകൾ ഏഴാണ് എന്നുള്ള ആ ഒരു നിലപാട്. ഇങ്ങനെ കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് ഈ ബൈബിൾ മാത്രം എന്ന നിലപാടിൽ നിന്ന് കാണുന്നത്. പക്ഷേ ബൈബിൾ മാത്രം എന്ന നിലപാട്, എഴുതപ്പെട്ട വചനം മാത്രമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന നിലപാട് ബൈബിളിന് തന്നെ നിരക്കുന്നതല്ല എന്ന് നമുക്ക് കാണാം. രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കാൻ സാധിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:12-13 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യേശു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർ അന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതന്നെയുമല്ല, എല്ലാ കാര്യങ്ങളും യേശു പറഞ്ഞുമില്ല. യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ശിഷ്യ സമൂഹത്തെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്ന വാഗ്ദാനമാണ് യേശു നൽകുന്നത്. ആ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് സഭ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുന്നതും ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്നതും. അതുകൊണ്ട് ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതിന് പേരിൽ മാത്രം ഒരു കാര്യം സ്വീകരിക്കാതിരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതാവില്ല. വീണ്ടും യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:30 വാക്യം ഇപ്രകാരമാണ് കാണുന്നത്: ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ എഴുതപ്പെടാത്ത അനേകം കാര്യങ്ങൾ ഉണ്ട് എന്ന് ചുരുക്കം. അവസാനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25-ാമത്തെ വാക്യം. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുവിശേഷങ്ങളിൽ നിന്ന് ഇത്രയും. പൗലോസ് തെസലോണിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും: അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. വചനം മുഖേനയോ കത്ത് മുഖേനയോ, കത്ത് എഴുതപ്പെട്ട ലിഖിത രൂപത്തിലുള്ള ദൈവവചനമാണ്, വചനം വാചികമായി പറഞ്ഞതാണ്, പാരമ്പര്യത്തിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ദൈവിക വെളിപാട് നമുക്ക് ലഭിക്കുന്നത് സഭയുടെ ആധികാരികമായ പ്രബോധനം ഉൾക്കൊള്ളുന്ന പാരമ്പര്യങ്ങളിലൂടെയും എഴുതപ്പെട്ട ദൈവവചനത്തിലൂടെയുമാണ് എന്ന നിലപാട് കത്തോലിക്കാ സഭ സ്വീകരിക്കുന്നു. അത് ബൈബിൾ തന്നെ അടിയുറപ്പിച്ചതുമാണ്. ഇനി കത്തോലിക്കാ സഭയുടെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബൈബിളിന് വിരുദ്ധമാണ് എന്ന ധാരണയുണ്ടാവും. വിഗ്രഹാരാധന പാടില്ല, വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടല്ലേ ദേവാലയത്തിൽ യേശുക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും അനേകം പ്രതിമകൾ സൂക്ഷിക്കുന്നത് എന്ന് ചോദ്യമുണ്ടാവാം. ഇവിടെയും നമ്മൾ ഓർക്കണം, പ്രതിമകൾ ഉണ്ടാക്കരുത് എന്ന് ബൈബിൾ പറയുന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്താണ്? പ്രതിമകൾ ഉണ്ടാക്കി അവയെ ആരാധിക്കരുത്, നിങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി പ്രതിമകളെ ഉണ്ടാക്കരുത്, അതാണ് പ്രതിമകൾ ഉണ്ടാക്കരുത്, അവയെ അവിടെ മുമ്പിൽ കുമ്പിടരുത് എന്ന് പറയുക. കുമ്പിടുന്നത് ആരാധനയുടെ ഭാഗമാണ്, ദൈവമായി ഒന്നിനെ പ്രതിഷ്ഠിക്കുന്നതിനെയാണ് നമ്മൾ വിഗ്രഹാരാധന എന്ന് പറയുക. അപ്പോഴേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, തീർച്ചയായിട്ടും ഒരിക്കലും ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ വിശുദ്ധന്മാരുടെ പ്രതിമകൾ വിഗ്രഹങ്ങളായി തീരാം. ഈ പ്രതിമകളാണ് നമുക്ക് കൃപ ചൊരിയുന്നത്, അനുഗ്രഹങ്ങൾ വാരി വിതറുന്നതെന്ന് ഏതെങ്കിലും പ്രതിമയെക്കുറിച്ച് പറയുകയാണ്, തീർച്ചയായിട്ടും ആ പ്രതിമ എനിക്ക് വിഗ്രഹമായിത്തീരും. പ്രതിമ മാത്രമല്ല, പ്രത്യേക ശാസ്ത്രവും ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ വിഗ്രഹങ്ങളായി മാറാം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്തിനെയെങ്കിലും കയറ്റി പ്രതിഷ്ഠിച്ചാൽ അതൊക്കെ വിഗ്രഹമായിത്തീരും. പക്ഷേ പ്രതിമകൾ അതിൽ തന്നെ വിഗ്രഹമാകണമെന്നില്ല എന്ന് നമുക്കറിയാം. രണ്ടുദാഹരണങ്ങളെങ്കിലും ബൈബിൾ നമുക്ക് എടുത്തു കാണിക്കാവുന്നതുണ്ട്. ഒന്ന് പിത്തള സർപ്പത്തിൻ്റെ ഉദാഹരണമാണ്. മരുഭൂമി വെച്ച് സർപ്പദംശനമുണ്ടായ സാഹചര്യത്തിൽ കർത്താവ് തന്നെയാണ് പറയുക മോശയോട്, നീ പിത്തള കൊണ്ടൊരു ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിന് വടിയിൽ നാട്ടി നിർത്തുക, ആ സർപ്പത്തെ നോക്കുന്നവർ, സർപ്പത്തിൻ്റെ പ്രതിമയെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ പ്രതിമയോ അല്ലെങ്കിൽ സർപ്പമോ മോശയോ ഒന്നും അല്ല രക്ഷ നൽകുക, ദൈവമാണ് രക്ഷ നൽകുന്നത്. പക്ഷെ വിശ്വാസത്തോടുകൂടി നോക്കുന്നവർക്കാണ് ഈ രക്ഷ ലഭിക്കുക. വിശ്വാസം വർദ്ധിപ്പിക്കാനൊരു ഉപകരണം എന്ന നിലയിലാണ് പിത്തള സർപ്പം ഇവിടെ ഉപകരണമാവുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വിശുദ്ധമായ അതിവിശുദ്ധമായ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന വാഗ്ദാന പേടം അഥവാ ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന രണ്ട് കെറൂബുകളുടെ പ്രതിമകൾ ഉണ്ടാക്കാനും ബൈബിൾ തന്നെ കൽപ്പനയുണ്ട്. അപ്പോഴേ കെറൂബുകളുടെയും പിത്തള സർപ്പത്തിൻ്റെയും ഒക്കെ പ്രതിമകൾ ഉണ്ടാക്കാൻ പറയുമ്പോൾ ആദ്യത്തെ കൽപ്പനയെ നിഷേധിക്കുകയല്ല, ഇവയൊന്നും വിഗ്രഹമാകാൻ പാടില്ല എന്നേ അർത്ഥമാകുന്നുള്ളൂ. അതുപോലെയാണ് മറ്റ് സഭയുടെ ആചാരങ്ങളെക്കുറിച്ചും പറയുക. അപ്പോൾ ബൈബിൾ മാത്രം മതി എന്ന നിലപാട് നമുക്കതിവിടെ സ്വീകരിക്കാനാവില്ല. ബൈബിളും സഭയുടെ ആദ്യമായ പ്രബോധന പാരമ്പര്യങ്ങളും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ബൈബിളിനെ വേറൊരു വിധത്തിൽ എല്ലാ അറിവിൻ്റെയും ഒരു ഉറവിടമായി കാണാനുള്ള ശ്രമമാണ്. ബൈബിൾ ആസ് എ സോഴ്സ് ഓഫ് ഓൾ നോളജ്. ഇപ്പോൾ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും ഏത് ശാസ്ത്രത്തെയും സംബന്ധിക്കുന്ന എല്ലാ അറിവുകളും ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും കുറിച്ചുള്ള അറിവ് ബൈബിളിൽ നിന്ന് കിട്ടും എന്ന് കരുതുന്ന ചിലരുണ്ട്. അത് ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് പ്രചാരത്തിൽ വന്ന ബൈബിൾ കോഡ് പോലുള്ള പുസ്തകങ്ങളും ചിന്താഗതികളും, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതൽ ഇതിൻ്റെ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം കോഡ് ഭാഷയിൽ ബൈബിളിൽ രേഖപ്പെടുത്താനായിട്ട് ഇടവരുത്തിയിരുന്നു. ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ഈ കോഡ് ഭാഷയിലുള്ളത് ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ, രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളെക്കുറിച്ചും ബൈബിളിൽ വിവരണമുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഉദാഹരണത്തിന്, ജോൺ പോൾ 2-ാം നമ്പർ പാപ്പായെ വെടിവെച്ചു എന്നോ, അല്ലെങ്കിൽ കെന്നഡിയെ വെടിവെച്ചു കൊന്ന കഥയോ, റഷ്യയുടെ പതനത്തിൻ്റെ കഥയോ, അല്ലോ 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രമോ, ഇങ്ങനെ ബൈബിളിൽ ഇല്ലാത്തതായി ഒരു വസ്തുതയും ഒരു സംഭവവും ലോകത്ത് ഇല്ല എന്ന് കാഴ്ചപ്പാടുണ്ട്. അതും നമുക്ക് സ്വീകാര്യമല്ല. ബൈബിള് ഒരു മാന്ത്രിക ഗ്രന്ഥമല്ല, എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ നമുക്ക് നൽകിയിരിക്കുന്നത് രക്ഷാകര സന്ദേശമായിട്ടാണ്. ദൈവം ആരാണ്, ദൈവത്തിന് നമ്മെ സംബന്ധിച്ച പദ്ധതി എന്താണ്, നമ്മെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ നമുക്കെങ്ങനെ പങ്കുചേരാൻ സാധിക്കും. അപ്പോൾ രക്ഷയെ സംബന്ധിച്ച സന്ദേശം മാത്രമാണ് ബൈബിൾ നൽകുന്നത്. ഭൂമിശാസ്ത്രവും ചരിത്രവും പഠിക്കാനായിട്ട് ബൈബിളല്ല വായിക്കേണ്ടത്. അതിനുവേണ്ടി വേറെ ശാസ്ത്രശാഖകളുണ്ട്, ദൈവമനുഷ്യന് ബുദ്ധി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിളിനെ അത് ഉൾക്കൊള്ളാത്ത കാര്യങ്ങളുടെ പേരിൽ ഉപയോഗിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ശരിയാവുകയില്ല. മൂന്നാമത്തേത്, ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ്. ശാസ്ത്രയുഗത്തിലാണ് നമ്മൾ ജീവിക്കുക. എല്ലാം യുക്തിയുടെ മോശയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമം മനുഷ്യൻ്റെ എക്കാലത്തുമുള്ള പ്രവണതയായിരുന്നു. അതിന്ന് ഏറെ കൂടുതൽ വ്യക്തമായിട്ടുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്�വത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രായത്തെക്കുറിച്ചുമൊക്കെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ വളരെ വ്യക്തമായ രൂപങ്ങൾ, ഏകദേശം ആശയങ്ങൾ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ആശയങ്ങളുടെ പേരിൽ ബൈബിളിലെ വിവരണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ബൈബിൾ വെറും പ്രാകൃതമാണ്, അത് സത്യമല്ല, അത് വെറും തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയാണ് ബൈബിൾ പറയുന്നത് എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ബൈബിളിൽ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, ഇതൊരിക്കലും പൊരുത്തപ്പെടുകയില്ല. ബൈബിളിൻ്റെ വഴിക്ക് പോകുന്നു, ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ വഴിക്ക് പോകുന്നു, രണ്ടും പരസ്പര വിരുദ്ധമാണ് എന്ന് കരുതുന്നവരുമുണ്ട്. വളരെ വ്യക്തമായ ഒരു ഉദാഹരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഗലീലിയോ കേസ്. ഗലീലിയോ ഗലീലിയെന്ന് ഇറ്റാലിയൻ ശാസ്ത്ര ഞാൻ കൊണ്ടുവന്ന ഒരു നിഗമനമായിരുന്നു, ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുകയാണ്, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയല്ല എന്നത്. പണ്ടുണ്ടായിരുന്ന കാഴ്ചപ്പാട് ബൈബിളിലൊക്കെ കാണുന്നത് ജിയോസെൻട്രിക് വിഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറയും. ഭൂമിയാണ് എല്ലാറ്റിൻ്റെയും കേന്ദ്രം, ഭൂമിക്ക് ചുറ്റും സൂര്യനും മറ്റ് ഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, എല്ലാറ്റിൻ്റെയും കേന്ദ്രമാണ് ഭൂമി. ഇങ്ങനെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഒരു തവണ കറങ്ങി വരുമ്പോഴാണ് 24 മണിക്കൂർ ആകുന്നത്, പകലും രാത്രിയും ഉണ്ടാകുന്നത്. അപ്പോഴും സൂര്യൻ്റെ കറക്കം നിൽക്കുമ്പോഴാണ് സൂര്യനെ കാണാതാവുന്ന സാഹചര്യത്തിൽ ഭൂമിയിൽ ഇരുട്ടുണ്ടാകുന്നു, ഭൂമി നിശ്ചലമായി നിൽക്കുന്നു, സൂര്യൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകം വ്യാഖ്യാനിച്ചത്. ജോഷുവയുടെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ജോഷുവ ഇപ്രകാരം പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോഷുവ 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോര്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം അവർ കേൾക്ക് പറഞ്ഞു, സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക, ചന്ദ്ര നീ അയ്യാലോൺ താഴ്വരയിൽ നിൽക്കുക. അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയതുമില്ല. യാഷാറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഇതാണ് വിവാദ വിഷയമായ ബൈബിൾ വാക്യം. ഒരു ദിവസം മുഴുവനും നിശ്ചലമായ സൂര്യൻ നിന്നുവെന്നും സൂര്യൻ ജോഷുവ യുദ്ധം ജയിക്കുന്നതുവരെ സൂര്യൻ അസ്തമിച്ചില്ല എന്നുമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് എടുത്ത് വളരെ ആധികാരികമായി ശാസ്ത്രീയമായ പ്രസ്താവനയായി എടുത്തുകൊണ്ട് ഭൂമി അല്ല സൂര്യനാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കാനായിട്ട് അന്നത്തെ വേദശാസ്ത്രകാരന്മാരും ശ്രമിച്ചു. നേരെ മറിച്ചാണ് ഗലീലിയോ വാദിച്ചത്, സൂര്യനാണ് നിശ്ചലമായി നിൽക്കുന്നത്, ഭൂമി സൂര്യന് ചുറ്റ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴിങ്ങനെ ശാസ്ത്രത്തിൻ്റെ അന്നത്തെ അറിവ് വെച്ച് കൊടുത്ത നിഗമനത്തെ ബൈബിളിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ഖണ്ഡിക്കുകയും അവസാനം ഗലീലിയോയെ തടവിലാക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെ സംഭവിച്ചത് ശാസ്ത്രവും ബൈബിളും തമ്മിൽ ഉള്ളൊരു വൈരുദ്ധ്യത്തിൻ്റെ അടയാളമല്ല, ബൈബിൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ പോയതിൻ്റെ അപാകതയാണ്. അതുപോലെ തന്നെ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയും, 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടി മുതൽ ഇന്ന് വരെ ഏകദേശം 6000 വർഷമേ ഈ പ്രപഞ്ചത്തിൽ വഴക്കമുള്ളൂ. പ്രപഞ്ച സൃഷ്ടി മുതൽ ഏകദേശം അബ്രാഹം വരെയുള്ള കാലം 2000 വർഷം, അബ്രാഹം മുതൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ 2000 വർഷം, അതിനുശേഷം യേശു ക്രിസ്തു മുതൽ ഇന്ന് വരെ 2000. ഇങ്ങനെ മൊത്തം 6000 വർഷമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസ് എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അതേസമയം ശാസ്ത്രകാരന്മാർ പറയും ഇവിടെ 6000 വർഷമല്ല, 6 കോടി വർഷവുമല്ല, 20 കോടി വർഷമെങ്കിലും ഇതിന് വഴക്കമുണ്ട് ശാസ്ത്രകാരന്മാർ പറയുന്നത്, കൃത്യമായിട്ട് അറിയാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോഴേ ബൈബിൾ പറയുന്ന 6000 വർഷവും ശാസ്ത്രം പറയുന്ന 2000 കോടി വർഷവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച് ബൈബിൾ വായിച്ച് നോക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു സൂചന, ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന അഥവാ തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വലിയ പലക പോലെയാണ്. അതിന് മുകളിൽ കൂടാരം പോലെ വിരിച്ചിരിക്കുന്ന ആകാശം, ആകാശത്തിന് മുകളിൽ വെള്ളം, ഭൂമിക്കടിയിലും വെള്ളം. അപ്പോൾ വെള്ളത്തിന് മധ്യേ ദൈവം നിർമ്മിച്ചൊരു കൂടാരമാണ് ഈ ഭൂമി. ആ കൂടാരത്തിൻ്റെ മേൽക്കെട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ദീപങ്ങളാണ്, അലങ്കാര ദീപങ്ങളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ. ഈ മേൽക്കെട്ടിയുടെ മുകളിലുള്ള വെള്ളത്തിൻ്റെയും മുകളിലാണ് ദൈവത്തിൻ്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുക. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉന്നതനിൽക്കുമ്പോഴാണ് നമ്മൾ സ്വർഗം മുകളിലാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുന്നത്, പാതാളം അടിയിലാണെന്ന് പറഞ്ഞ് താഴേക്ക് നോക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാഴ്ചപ്പാട്, ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലും മുകളിവിടെ താഴെ ഇവിടെ ഗോളാകൃതി ഗോളങ്ങളായിട്ടുള്ള ഈ ഗ്രഹങ്ങൾ മുഴുവനും, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമായി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൗരയൂഥവും, ഇങ്ങനെ അനേക കോടി സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷീരപഥവും, അനേക കോടി ക്ഷീരപഥങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചവും ഒക്കെ ഇന്നത്തെ ശാസ്ത്രകാരന്മാർ നമ്മുടെ മുമ്പിൽ വിരിച്ചു കാണിക്കുമ്പോൾ ബൈബിൾ കാണിച്ചു തരുന്ന ഈ ചിത്രം എങ്ങനെ നമുക്ക് സ്വീകരിക്കാനാവും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ടും തമ്മിൽ പൊരുത്തക്കേടോ വൈരുദ്ധ്യമോ അല്ല. ബൈബിൾ പറയുന്നത് അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചല്ല, പ്രപഞ്ചം എപ്പോഴുണ്ടായെന്നോ അതിൻ്റെ രൂപഭാവങ്ങൾ എന്താണെന്നോ പഠിപ്പിക്കുകയല്ല. ബൈബിൾ അടിസ്ഥാനമായി പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇതിന് തുടക്കമുണ്ട്, ഇതിൻ്റെ അവസാനവും ഉണ്ടാകും. ഇതിൻ്റെ തുടക്കം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. അപ്പോഴേ തുടക്കവും ഒടുക്കവുമുള്ള ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഇനി ദൈവം മുകളിലാണ് അല്ലെങ്കിൽ ആകാശ സ്വർഗം മുകളിലാണ് എന്ന് പറയുമ്പോൾ മുകളും താഴെയും എന്നൊക്കെയുള്ളത് ഒരു നമ്മുടെ ധാരണയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമെന്നേ ഉള്ളൂ. അധികാരത്തിൻ്റെ ശ്രേണിയിൽ മുകളിലേക്ക് കയറുക എന്ന് പറയും, മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നു, കൂടുതൽ ആഴത്തിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം ഇന്നത്തെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റൊക്കെ ഭൂമിയിൽ 36,000 കിലോമീറ്റർ മുകളിലുള്ള സാറ്റലൈറ്റിനെ ഈ ഭൂമിയെ മുഴുവനും കാണാൻ സാധിക്കുന്നു, അവിടെ നിന്ന് അയക്കുന്ന രശ്മികൾക്ക് ഭൂമിയിൽ എല്ലായിടത്തും എത്താൻ സാധിക്കുമെന്നുമൊക്കെ ഇന്നറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മുകൾ എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്രതീകാത്മകമായേ കാണേണ്ടതുള്ളൂ, അതല്ലാതെ വിരിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കൂടാരത്തിൻ്റെ മുകളിൽ സിംഹാസം ഉറപ്പിച്ചിരിക്കുന്നവനാണ് ദൈവം എന്നതുകൊണ്ട് അർത്ഥമാകുന്നില്ല. പലപ്പോഴും കഴിഞ്ഞ തവണ ഞാൻ സൂചിപ്പിച്ച ബൈബിളിലെ സാഹിത്യരൂപങ്ങൾ മനസ്സിലാക്കാതെ വരുന്നതുകൊണ്ടും ഇപ്രകാരമുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോഴ് ശാസ്ത്രവും ബൈബിളും തമ്മിൽ വൈരുദ്ധ്യമില്ല, രണ്ടും രണ്ട് മേഖലകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അത് പരസ്പര പൂരകങ്ങളാവും. ശാസ്ത്രത്തിന് അന്ധതയിൽ വഴി തെറ്റാതെ ബൈബിൾ മാർഗനിർദ്ദേശം നൽകും. അപ്പം ബൈബിളിലെ വിവരണങ്ങൾ അന്ധവിശ്വാസങ്ങളായി പോകാതിരിക്കാൻ ശാസ്ത്രത്തിൻ്റെ കൺട്രിബ്യൂഷനും സഹായകമാകും. പരസ്പരം വിശ്വാസത്തോടെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ട മേഖലകളാണ് ശാസ്ത്രത്തിൻ്റെതും ബൈബിളിൻ്റെതും. ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയി യൂറി ഗാഗറിൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി ബഹിരാകാശത്ത് എല്ലായിടത്തും എൻ്റെ സൂക്ഷ്മദർശിനി വെച്ച് ഞാൻ നോക്കി, ദൂരദർശിനിയിലൂടെ നോക്കി, ദൈവത്തെ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അതേസമയം ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രകൻ ചന്ദ്രനിൽ ചെന്നപ്പോൾ ദൈവത്തിന് മഹത്വം ദർശിച്ചതായിട്ട് പറയുന്നു. ഇത് രണ്ടും ഓരോ വ്യക്തികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ ആശ്രയിച്ചിരിക്കുന്നു, പരസ്പര പൂരകങ്ങളായി നിൽക്കുന്നതാണ് ശാസ്ത്രവും ബൈബിളും. നാലാമത്തേത് ഐഡിയോളജിക്കൽ യൂസ് ഓഫ് ദ ബൈബിൾ എന്ന് പറയും, ബൈബിളിലെ ആശയങ്ങളെ ഒരു ആദർശവൽക്കരിച്ച് തങ്ങളുടേതായ കാഴ്ചപ്പാടുകളെ സ്ഥിരീകരിക്കാനും ന്യായീകരിക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന ഉള്ള ഒരു രീതിയാണ്. ബൈബിളിനെ ഒരു മാർക്സിയൻ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്തുകൊണ്ട് അധകൃതരുടെ ഉയർത്തെഴുതേൽപ്പിനെക്കുറിച്ച് ഒരു വർഗസമരത്തിൻ്റെ ചരിത്രമാണ് ബൈബിൾ പറയുന്നത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് സംഭവം ഈജിപ്തിലെ അടിമകൾ മോശ എന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ചുകൂടി ഫറവോയ്ക്കെതിരെ യുദ്ധം ചെയ്യുകയും ഫറവോയെയും ഫറവോയുടെ സൈന്യത്തെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് കടന്നു പോരുകയും ചെയ്ത ആ ഒരു വലിയ വിമോചനത്തിൻ്റെ ഗാഥയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് പറയുന്ന കാഴ്ചപ്പാട്. അത് സ്വീകരിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു വിമോചന സമരത്തിനു വേണ്ടിയുള്ള ആഹ്വാനം ബൈബിൾ കാണുന്നു പറയും. യേശുവിൻ്റെ കുരിശുമരണത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രകടനമായി അല്ലെങ്കിൽ ഒരു വിമോചന സമരത്തിൻ്റെ ഫലമായി കാണുന്നവരുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിലുള്ള കാഴ്ചപ്പാടുകൾ കാണും. ഉദാഹരണത്തിന് ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ, സ്ത്രീ വിമോചനത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ബൈബിൾ വായിച്ച് കാണുന്നവരുണ്ട്. അല്ലെങ്കിൽ ദലിത് ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ടാകും, ലിബറേഷൻ തിയോളജിയുടെ കാഴ്ചപ്പാടിലുള്ള വ്യാഖ്യാനം ഉണ്ടാകും. ഇങ്ങനെ വിവിധ രീതിയിൽ ക്യാപിറ്റലിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകും. പലപ്പോഴും ബൈബിൾ സന്ദേശം വികലമായി പോകുന്നു, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ച് അതിലന്ധമായി വിശ്വസിച്ചുകൊണ്ട് തൻ്റെതായ പ്രത്യയശാസ്ത്രമെല്ലാം ബൈബിളിലേക്ക് വായിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനെ എയ്സെജേസിസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ ബൈബിളില്ലാത്തൊരു കാര്യങ്ങൾ ബൈബിളിലേക്ക് ആരോപിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലുണ്ടാകുന്ന നല്ലതാണ്, പക്ഷേ എന്താണ് ദൈവം ഈ സംഭവത്തിലൂടെ, ഈ വ്യക്തിയിലൂടെ, ഈ വാക്കിലൂടെ നമ്മോട് പറയുന്നത്, എന്തു രക്ഷാകര സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നമുക്കാവശ്യമാണ്. ഇനി അവസാനമായി, ബൈബിളിലെ ദുർഗ്രഹമായ വചനങ്ങൾ ധാരാളമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും ഉതപ്പ് തോന്നാവുന്ന രീതിയിലുള്ള സംഭവങ്ങളും പ്രമാണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഇസ്രായേൽക്കാർക്ക് ദൈവം നൽകിയ കൽപ്പന കാനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളവരെല്ലാം ഉന്മൂലനം ചെയ്യണമെന്നാണ്. ജോഷുവ പല പട്ടണങ്ങളും ഉന്മൂലനം ചെയ്തതായിട്ട് പറയും. ഒരു പട്ടണത്തിൽ നിന്ന് എല്ലാവരെയും കൊല്ലാതിരുന്നതിൻ്റെ പേരിൽ ജോഷുവയുടെ സൈന്യത്തിന് നഷ്ടമുണ്ടായ കഥകളും ബൈബിൾ പറയുന്നുണ്ട്. ചില സങ്കീർത്തനങ്ങൾ ശാപവചനങ്ങൾ ഉരുവിടുന്നതായിട്ട് കാണാം. നമുക്കൊരു തരത്തിലും അനുകരണാർഹമല്ലാത്ത സാംസന്റെ കഥകൾ ബൈബിളിലുണ്ട്. വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒക്കെ ഒരുപാട് കഥകൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോത്തിൻ്റെയും മക്കളുടെയും കഥ ഒട്ടും ആശാസ്യമല്ല, വാസ്തവത്തിലെ പലപ്പോഴും ഉതപ്പുളവാക്കുന്ന രീതിയിലുള്ള കഥകളാണ്. ഇങ്ങനെയുള്ള കഥകളൊക്കെ എന്തുകൊണ്ട് ബൈബിൾ പറഞ്ഞു വെച്ചിരിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ ബൈബിളിൽ കാണുന്നു, ഇതെങ്ങനെ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറയാൻ സാധിക്കും? വളരെ ചുരുക്കത്തിൽ പറയേണ്ട ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നീട് വിശകലനം ചെയ്യാൻ പോകുന്നതാണ്. ആദ്യമേ ഒരു ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ, ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത്. രക്ഷ ആവശ്യമുള്ള മനുഷ്യൻ്റെ ചരിത്രമാണ് ഇവിടെ. ഇത് വിശുദ്ധന്മാരുടെ ജീവചരിത്രം അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല, ഇത് പാപിയായ മനുഷ്യന് ദൈവം നൽകുന്ന രക്ഷയുടെ കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പാപമൊന്നും ഇവിടെ മറച്ചു വയ്ക്കുന്നില്ല, മനുഷ്യൻ്റെ ബലഹീനതയും ഒളിച്ചു വയ്ക്കുന്നുമില്ല. ദൈവം പ്രത്യേകം സംരക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിച്ച് അനുസരിക്കുന്നില്ല എങ്കിൽ എന്തുമാത്രം അധപ്പതിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് സാംസന്റെയും ലോത്തിൻ്റെയും ദാവീദിൻ്റെയും ഒക്കെ കഥ. അത് മാതൃകയായിട്ട് എടുത്തു കാണിക്കുകയല്ല, അത് ഒരു നമുക്ക് വാർണിംഗ് ആയി താക്കിയതായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ, ശാപസങ്കീർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശാപം ഒരു വ്യക്തിക്കെതിരായിട്ടല്ല, തിന്മയ്ക്കെതിരായിട്ടാണ്. അത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഇങ്ങനെയുള്ള വിവിധങ്ങളായ പ്രയാസങ്ങൾ നമ്മുടെ ബൈബിൾ വായനയിലുണ്ടാകും. പക്ഷേ നമ്മൾ ഓർക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ദൈവം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സംശയങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ പഠനം ആവശ്യമാണ്. അതേസമയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകമായ സഹായവും പ്രാർത്ഥനയും നമുക്ക് ആവശ്യമാണ്. പഠനവും പ്രാർത്ഥനയും ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഈ വചന ദൈവത്തിൻ്റെ വചനം നമുക്ക് വഴികാട്ടിയാവും. ആ വചനം നമുക്ക് തുടർന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിചിന്തനങ്ങൾ നമുക്ക് സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾക്ക് വഴികാട്ടിയായി അങ്ങ് നൽകിയ വചനം പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അനേക തെറ്റിദ്ധാരണകൾക്ക് അങ്ങയുടെ വചനം ഇരയായിത്തീരുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, അങ്ങയുടെ വചനം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിച്ച് സ്വന്തമായ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങയുടെ സഭയെ തന്നെ പിളർക്കുന്ന കാഴ്ചകളും ഞങ്ങൾ കാണുന്നുണ്ട്. സഭ അനേകം ഘടകങ്ങളായി അനേകം ഗ്രൂപ്പുകളായി തിരിഞ്ഞു പോകുന്നതും പലപ്പോഴും ഈ വചനത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവേ, അങ്ങയുടെ വചനം ഗ്രഹിക്കാനായി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആധികാരികമായി അങ്ങയുടെ സഭ വചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുമ്പോൾ അത് വിശ്വാസത്തോടെ വിനയത്തോടെ സ്വീകരിക്കാനുള്ള കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.